നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഓസ്ട്രേലിയൻ പൗരന്മാരെ കാണാതെയായതാണ് പോയ വാരത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കിയ വാർത്ത. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പണപ്പെരുപ്പം കുറഞ്ഞുവെങ്കിലും പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്ന സൂചനകളും പോയ വാരത്തിലുണ്ടായി. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ബത്ലയുടെ സാമ്പത്തിക തകർച്ചയും ചർച്ചയായി. AI ഡാറ്റാ സെന്ററുകളുടെ ഊർജ്ജ ഉപഭോഗത്തെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എല്ലാം വിശദമായി നോക്കാം. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയമായിരുന്നു പോയ വാരത്തിൽ ലോകം ശ്രദ്ധിച്ച വാർത്തകളിലൊന്ന്. ദുരന്തത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു, പാലങ്ങൾ ഒലിച്ചുപോയി. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ടിബറ്റൻ മേഖലയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായെന്നും ഇതേ തുടർന്നുണ്ടായ ഹിമപാതമാണ് നദിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നുമാണ് നേപ്പാൾ ഭരണകൂടം പറയുന്നത്. ദുരന്തത്തിൽപ്പെട്ട് കാണാതെയായ 1400 ആളുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 392 പേർ മരണപ്പെടുകയും 1200 പേർ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട്. 100 പേർ നേപ്പാൾ സൈന്യം ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ദുരന്തത്തിൽ നിരവധി ഓസ്ട്രേലിയൻ പൌരന്മാരെയും കാണാതെയായി. കാണാതെയായ 35 ഓസ്ട്രേലിയൻ പൌരന്മാരെ കണ്ടെത്തുന്നതിനായി കോൺസുലാർ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു വരികയാണെന്ന് വിദേശകാര്യ അസിസ്റ്റന്റ് മന്ത്രി മാറ്റ് തിസിൽത്വേറ്റ് പറഞ്ഞു. ആവശ്യമായ അഭ്യർത്ഥന ലഭിച്ചാൽ നേപ്പാളിന് സഹായമെത്തിക്കാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു. രാജ്യത്ത് അഭയാർത്ഥി സ്വീകരണ നിരക്കിൽ കുറവ് വരുത്തില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഉറപ്പുനൽകി. 2027 മുതൽ പ്രതിവർഷ ഹ്യൂമാനിറ്റേറിയൻ വിസ 20,000 നിന്ന് 13,750 കുറയ്ക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നുവെങ്കിലും ലേബർ പാർട്ടി എംപിമാരുടെയും അഭയാർത്ഥി അവകാശ പ്രവർത്തകരുടെയും കടുത്ത എതിർപ്പിനെ തുടർന്ന് നിലവിലെ 20,000 എന്ന സംഖ്യ മാറ്റമില്ലാതെ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് സർക്കാരിന്റെ ഔദ്യോഗിക നയമാണെന്നും രാജ്യത്തിന്റെ മാനുഷികമായ പ്രതിബദ്ധതകൾക്ക് അനുസൃതമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സൌത്ത് ഓസ്ട്രേലിയയിൽ പക്ഷിപ്പനി ബാധിച്ച് സീൽ ചത്തതോടെ വംശനാശ ഭീഷണി നേരിടുന്ന സീ ലയണുകളുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു. രാജ്യത്ത് ഇതുവരെ 319 ബേർഡ് ഫ്ലൂ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 195 സൌത്ത് ഓസ്ട്രേലിയയിലാണ്. വെറും 10,000-12,000 മാത്രം ജനസംഖ്യയുള്ള ഓസ്ട്രേലിയൻ സീ ലയണുകൾ സൌത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ തീരങ്ങളിലായതിനാൽ ഇവയുടെ വർഗത്തെ പൂർണ്ണമായി തന്നെ രോഗം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് സിഡ്നി സ്കൂൾ ഓഫ് വെറ്റിനറി സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റീച്ചൽ ഗ്രേ പറഞ്ഞു.
The population estimates range from less than 10,000 to sort of upwards of 12,000. And the problem for the Australian sea lion in terms of if they are hit with mass mortality events is that they've got a low population size, and it's also quite distributed across the South Australian and Western Australian coast. So there is the potential for specific sites to be really heavily impacted by bird flu.
സിഡ്നിയിൽ ചേർന്ന നാഷണൽ ക്യാബിനറ്റ് യോഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകളുടെ ഊർജ്ജ ഉപയോഗത്തിന് കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പുതിയ ഡാറ്റാ സെന്ററുകൾ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തിൽ മാത്രം പ്രവർത്തിക്കണമെന്ന മുൻ നിലപാടിൽ നിന്ന് വിഭിന്നമാണ് പുതിയ തീരുമാനം. ഏതുതരം ഊർജ്ജം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് വേണമെന്ന നിലപാട് സ്വീകരിച്ച നോർത്തേൺ ടെറിട്ടറിക്കും ക്വീൻസ്ലൻഡിനും ആവശ്യത്തിന് ഇളവുകൾ നൽകാനും ധാരണയായി. ഇതോടൊപ്പം തോക്ക് നിയമങ്ങളിലെ ഭേദഗതി, ഗാർഹിക പീഡനം, ബേർഡ് ഫ്ലൂ പ്രതിരോധം എന്നിങ്ങനെയുള്ള മേഖലകളിൽ $125 million അധിക ഫണ്ടിനും അംഗീകാരം നൽകി. AI മേഖലയിലുണ്ടാകുന്ന വളർച്ചയുടെ പ്രയോജനം പൂർണ്ണമായി മുതലാക്കാൻ ഓസ്ട്രേലിയ സജ്ജമാണെന്നും ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിലൂടെ രാജ്യത്തിന് മികച്ച ഭാവി ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി പറഞ്ഞു.
There's nowhere on earth you'd rather be, and Australia's well positioned to take advantage of some of the transition that's occurring, particularly in artificial intelligence as we go forward. I'm absolutely optimistic that our best days are ahead of us as a nation. And one way that we ensure that occurs is by working together for our common interests.
ജൂതവിരുദ്ധതയെക്കുറിച്ച് അന്വേഷിക്കുന്ന റോയൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചതാണ് പോയ വാരത്തിലെ പ്രധാന വാർത്തകളിൽ മറ്റൊന്ന്. കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് ഡിസംബർ 18-നാകും സമർപ്പിക്കുക. 62 ദിവസം നീണ്ടുനിന്ന തെളിവെടുപ്പിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 340-ലധികം സാക്ഷികളെ വിസ്തരിക്കുകയും 20,000-ലധികം നിവേദനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത അന്വേഷണത്തിൽ സാധാരണക്കാരായ ജൂത വംശജരായ ഓസ്ട്രേലിയക്കാരുടെ അനുഭവങ്ങൾക്കാണ് മുൻഗണന നൽകിയതെന്ന് കമ്മീഷണർ വെർജീനിയ ബെൽ പറഞ്ഞു. പുതിയ നാപ്ലാൻ പരീക്ഷാ ഫലത്തിന് പിന്നാലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം ഉയരുന്നു. സംസ്കാരവും ഭാഷയും പരിഗണിച്ചുള്ള മാറ്റങ്ങൾ നാപ്ലാനിൽ വേണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ആവശ്യപ്പെട്ടു. നോർത്തേൺ ടെറിട്ടറിയിൽ പരീക്ഷ എഴുതിയ 60%-ത്തിലധികം ഫസ്റ്റ് നേഷൻ കുട്ടികൾക്ക് വായനയിലും ഗണിതത്തിലും അധിക പിന്തുണ ആവശ്യമാണെന്നാണ് 2026-ലെ ഫലം വ്യക്തമാക്കുന്നത്. വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുടെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്തതിനാൽ എല്ലാവരെയും ഒരേ പൊതുപരീക്ഷയിലൂടെ അളക്കുന്നത് നീതിയുക്തമല്ലെന്നും സംസ്കാരവും ഭാഷയും പരിഗണിച്ചുള്ള മാറ്റങ്ങളാണ് വേണ്ടതെന്നും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ട്രേസി വുഡ്രോഫ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ധനവില കുത്തനെ ഉയർന്നത് ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ ക്വാന്റസിന്റെ ലാഭത്തിൽ $420 മില്യൺ കുറവുണ്ടാക്കിയതായി റിപ്പോർട്ട്. ടിക്കറ്റ് നിരക്കുകളിലും വർധനവുണ്ടായി. ഇന്റർനാഷണൽ സർവീസുകളെയാണ് ഈ വിലക്കയറ്റം കൂടുതൽ ബാധിച്ചത്. കൂടാതെ 2028 മുതൽ തങ്ങളുടെ വലിയ A380 വിമാനങ്ങൾ സർവീസിൽ നിന്ന് ഒഴിവാക്കുമെന്നും അവർ അറിയിച്ചു. ചീഫ് എക്സിക്യൂട്ടീവ് വനീസ ഹൂഡ്സന്റെ വാക്കുകളിലേക്ക്.
Well, fuel price has been higher, but as you say, fares have had to increase because the cost input from the higher fuel price has been significant, and particularly significant for Qantas International. I think the one thing, though, that we have done, we have pivoted capacity through to Europe, where we know customers are looking for alternatives to fly to Europe rather than flying through the Middle East.
ഓസ്ട്രേലിയയിൽ പണപ്പെരുപ്പം കുറയുന്നുവെന്ന ആശ്വാസ വാർത്തയും പോയ വാരത്തിലുണ്ടായി. എങ്കിലും പലിശ നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ജൂണിൽ 3.8% പണപ്പെരുപ്പ നിരക്ക് ജൂലൈയിൽ 3.5% കുറഞ്ഞത്. പാർപ്പിടം, ഭക്ഷണം, ഇന്ധനം എന്നിവയുടെ വില വർധനവാണ് പണപ്പെരുപ്പത്തെ സ്വാധീനിച്ചത്. നിലവിൽ 4.35% പലിശ നിരക്ക് സെപ്റ്റംബറിലെ യോഗത്തിൽ ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ വംശജർ നേതൃത്വം നൽകിയിരുന്ന സിഡ്നിയിലുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കളായ ബത്ല ഗ്രൂപ്പ് കടുത്ത സാമ്പത്തിക തകർച്ചയിലായതാണ് പോയ വാരത്തിൽ ഏറെ ചർച്ചയായ വാർത്ത. നിർമ്മാണ ചെലവ് കൂടിയതും വീടുകളുടെ വിൽപ്പന കുറഞ്ഞതുമാണ് കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയത്. $3.2 ബില്യൺ കടബാധ്യതയുള്ള കമ്പനിയുടെ നിയന്ത്രണം നിലവിൽ സാമ്പത്തിക വിദഗ്ധർ ഏറ്റെടുത്തിട്ടുണ്ട്. വീടുകൾ പണിതു തീർക്കാൻ വഴികൾ നോക്കുന്നുണ്ടെങ്കിലും മുൻകൂട്ടി പണം നൽകി കാത്തിരിക്കുന്ന 100,000 ഉപഭോക്താക്കൾ ഇതോടെ വലിയ ആശങ്കയിലാണ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിച്ചു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
Like, share, comment. SBS Malayalam Facebook page.